എനിക്ക് കന്നഡ അറിയില്ല.
ചിത്രീകരണം തുടങ്ങും മുൻപ് ശ്രദ്ധാകേന്ദ്രമായ ഒരു സിനിമ കൂടി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്, ജിത്തു ജോസഫിന്റെ ആദി. മോഹൻലാലിന്റെ മകൻ പ്രണവ് ആദ്യമായി നായകനാകുന്ന ചിത്രം. ബാലതാരമായി വന്നത് മാറ്റി നിർത്തിയാൽ ഫിലിം ക്യാമറയ്ക്ക് മുന്നിലുള്ള പ്രണവിന്റെ ആദ്യ സംരംഭം. അതുകൊണ്ട് തന്നെ ഇറങ്ങും മുൻപേ പ്രതീക്ഷകളുടെ കൊടുമുടിയുമായാണ് ആദി എത്തിയത്. ആ പ്രതീക്ഷകൾ എല്ലാ അർത്ഥത്തിലും ശരിയാകുമെന്ന് കരുതേണ്ട. എന്നാൽ ഭേദപ്പെട്ട ഒരു ത്രില്ലർ സിനിമയിൽ, മലയാള സിനിമയിൽ ഒരുപക്ഷെ അവിശ്വസനീയമായ ആക്ഷൻ രംഗങ്ങളുമായി പ്രണവ് തന്റെ വരവ് അറിയിച്ചുവെന്ന് പറയാം.
ആദിത്യമോഹൻ, ഇന്ന് ഈ ബാംഗ്ലൂർ സിറ്റിയിലെ ജനങ്ങൾ മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്നറിയാമോ?
സംഗീതജ്ഞനാകണമെന്ന ആഗ്രഹവുമായി കഴിയുന്ന ആദി എന്ന് വിളിക്കുന്ന ആദിത്യമോഹൻ തന്റെ സ്വപ്നത്തെ പിന്തുടർന്നാണ് ബാംഗ്ലൂരിലെത്തിയത്. അവിടെ വെച്ച് ഒരു കൊലപാതകത്തിന് ആദിക്ക് സാക്ഷിയാകേണ്ടി വന്നു. പിന്നീട് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ചാർത്തപ്പെടുന്ന ആദിയെ കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരന്റെ അച്ഛൻ വിടുന്ന ആളുകൾ പിന്തുടരുന്നു. സ്വയരക്ഷയ്ക്കായി ഓടിക്കൊണ്ടിരിക്കുന്ന ആദിയുടെ തുടർന്നുള്ള ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളും നാടകീയതകളുമാണ് ആദി എന്ന സിനിമയിലുള്ളത്.
ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല.
മോഹൻലാലിന്റെ മകൻ സിനിമയിലേക്ക് വരുമോ എന്ന ചോദ്യം നിരന്തരം ഉയർന്നു തുടങ്ങിയപ്പോൾ പോലും ഹിമാലയത്തിലാണെന്നും സംഗീതം പഠിക്കുകയാണെന്നുമൊക്കെ നാം കേട്ട പ്രണവ് മോഹൻലാൽ ഒടുവിൽ സിനിമാ താരമാകുമ്പോൾ അതൊരു മികച്ച തുടക്കമായിരിക്കണമല്ലോ. പ്രണവ് അതിന് ആദ്യം ചെയ്തത് കുറച്ചു കാലം സിനിമ പഠിക്കാനായി ജിത്തു ജോസഫിന്റെ സംവിധാന സഹായിയായി കൂടി. ഒടുവിൽ അതേ ജിത്തു ജോസഫിന്റെ സിനിമയിലൂടെ തന്നെ നായകനായി അരങ്ങേറ്റം നടത്താനുള്ള തീരുമാനം ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു. ആ സർപ്രൈസ് ഘടകം കൂടി ചേർന്നാണ് ആദ്യ ഓടുന്ന തിയേറ്ററുകളിലേക്ക് സിനിമ മലയാളികളെ എത്തിക്കുന്നത്. പടം നിർമ്മിക്കാൻ മോഹൻലാലിന്റെ ആശീർവാദത്തോടെ സിനിമാ നിർമ്മാണം തുടങ്ങിയ ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസ്, സംവിധാനത്തിനായി സ്വന്തം ഗുരു, അതും അച്ഛന് ദൃശ്യത്തിലൂടെ ഒരു വലിയ ബ്രേക്ക് കൊടുത്ത സംവിധായകൻ, മകനെ സിനിമയിലേക്ക് അനുഗ്രഹിച്ചിറക്കിവിടാൻ മോഹൻലാൽ മോഹൻലാലായി തന്നെ ഒരു സീനിൽ സിനിമയിൽ എത്തുന്നുമുണ്ട്. ത്രില്ലറുകൾ ഒരുക്കാൻ അതീവ സാമർഥ്യമുള്ള ജിത്തു ജോസഫ് ആദ്യം ഒരു ത്രില്ലറായിരിക്കുമെന്ന് പറയുന്നതോടെ പ്രണവിന്റെ കഞ്ഞിയംഗമുണ്ടാക്കുന്ന പ്രതീക്ഷ ഏറെ വലുതായിരുന്നു. എന്നാൽ ദൃശ്യം പോലെയോ മെമ്മറീസ് പോലെയോ ഊഴം പോലെയോ കുറ്റമറ്റ ഒരു സിനിമയല്ല ആദി.
അതുകൊണ്ട് എനിക്ക് പെമ്പിള്ളേരെ പ്രേമിച്ച് നടക്കാനുള്ള സമയമില്ല. വെരി സോറി.
അജ്ഞാതരോ അതിശക്തരോ ആയ ശത്രുക്കളിൽ നിന്നുള്ള ആദിയുടെ ഓട്ടമാണ് സിനിമയുടെ ഹൈലൈറ്റ്.
എന്റെ ശരത്തെ എന്തൊക്കെയാ നീ കാണിക്കുന്നേ?
സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആദിയുടെ ഓട്ടവും അവസാനം ഒരു കലാശക്കളിക്കുള്ള ഒരുക്കങ്ങളുമായി നടത്തുന്ന പ്രത്യാക്രമണവുമാണ് ആദിയിൽ രോമാഞ്ചമുണ്ടാക്കുന്ന ഘടകങ്ങൾ. എന്നാൽ അതിനിടയിൽ ഏച്ചുകെട്ടിയതെല്ലാം മുഴച്ചു നിൽക്കുന്നുമുണ്ട്. ആദിത്യമോഹൻ എന്ന കഥാപാത്രത്തിന്റെ കുടുംബ പശ്ചാത്തലം മുതൽ ആദിക്കുണ്ടായ ദുര്യോഗത്തിൽ അച്ഛനും അമ്മയ്ക്കും സുഹൃത്തുക്കൾക്കുമുള്ള ആശങ്കകൾ വരെ പലപ്പോഴും അരോചകമാകുന്നുണ്ട്. മലയാള സിനിമയിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ മിനിമം ഗ്യാരണ്ടിയുള്ള ലനയെയും സിദ്ദിഖിനെയും മേഘനാഥനെയും കൊണ്ട് അതിനാടകീയത ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജിത്തു ജോസഫിന് ഒളിച്ചോടാൻ കഴിയില്ല. എന്നാൽ സിനിമയുടെ ഹൈലൈറ്റ് പ്രണവ് തന്നെയാണ്. ആദ്യ ഭാഗത്തെ കുടുംബവിശേഷങ്ങളിൽ മടിച്ചു മടിച്ച് ഡയലോഗ് പറയുന്ന പുതുമുഖത്തിന്റെ എല്ലാ പരിഭ്രമങ്ങളുമുള്ള പ്രണവിനെയല്ല പാട്ടുപാടാൻ കയറുമ്പോഴും സംഘടനാ രംഗങ്ങളിലേക്കോ അതിനു മുന്നോടിയായുള്ള പിരിമുറുക്കത്തിലേക്കോ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. മോഹൻലാലിനെ ഓർമ്മിപ്പിക്കാൻ ലാലിൻ്റെ ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പാട്ട് പാടിച്ചുകൊണ്ടാണ് ചിത്രത്തിൽ പ്രണവിൻ്റെ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അത് രസകരമായ ഒരു തുടക്കമാണെങ്കിലും ഏച്ചുകെട്ടിയതുപോലെ മോഹൻലാലിനെ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നതും ആദിയുടെ ഫോണിൻ്റെ റിംഗ് ടോണായി പോലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മിഴിയോരം കേൾക്കേണ്ടി വരുന്നതുമൊക്കെ പ്രണവിനെ കാണുന്ന ഓരോ സീനിലും മോഹൻലാലിനെ ഓർക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാകണം.
മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലു മഞ്ഞിൽ വിരിഞ്ഞ പൂവേ.
എന്നാൽ തൻ്റെതായ രംഗങ്ങൾ വരുമ്പോൾ പ്രണവ് മോഹൻലാൽ എന്ന ചതുരം വിട്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആ രംഗങ്ങൾ ഒന്നുകിൽ സംഘടനമായിരിക്കും, അതല്ലെങ്കിൽ പാട്ട്. സംഗീതം പഠിച്ചിട്ടുണ്ട് പ്രണവ്, പ്രത്യേകിച്ച് ഗിത്താർ. അതുകൊണ്ട് തന്നെ ഗിത്താർ പ്രണവിന്റെ കയ്യിലുള്ളപ്പോൾ ആദ്യ ഒരു സംഗീതജ്ഞനാണെന്ന് നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. അനിൽ ജോൺസണിന്റെ സംഗീതത്തിൽ പ്രണവ് തന്നെ എഴുതി പാടിയ ജിപ്സി വുമൺ എന്ന പാട്ട് ആദി എന്ന കഥാപാത്രത്തിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാകുന്നത് അതുകൊണ്ടാണ്.
Gypsy woman, where have you been? Gone too long, don't you know it's a sin? It's been three nights and four more days. Oh, you know you put me in a daze. Driving down by the mountainside, giving life to a river that died. I'm a flower.
പ്രണവിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് അതിൻ്റെ കഥ ഒരുക്കിയപ്പോൾ ജിത്തു ജോസഫ് എഴുതിയത് സ്പ്രിൻ്ററായ ആദി എന്ന കഥാപാത്രത്തെയാണ്. തന്നെ പിന്തുടരുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ലറ്റിക് മികവും ഒരു ഓട്ടക്കാരൻ്റെ കായികക്ഷമതയും ആദിക്ക് കരുത്താകുമെന്നതായിരുന്നു സിനിമയുടെ ലോജിക്. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ പാർക്കൂർ എന്ന കായികാഭ്യാസം പഠിച്ചിട്ടുള്ള പ്രണവിനെ നായകനാക്കുമ്പോൾ പാർക്കൂർ തന്നെ കഥയുടെ ഭാഗമാക്കാൻ പിന്നീട് ജിത്തു ജോസഫ് തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനമാണ് ആദി എന്ന സിനിമയുടെ ആത്മാവ്. ആഫ്രിക്കൻ ആദിവാസികൾ കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നതിനോ അവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആക്രമണ പ്രത്യാക്രമണ രീതിയാണ് പിന്നീട് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് പാർക്കൂർ എന്ന ആയോധന വിദ്യയായി മാറിയത്. തടസ്സങ്ങളില്ലാത്ത വഴിയിലൂടെ നേരെ ഓടുന്നതിന് പകരം പ്രതിബന്ധങ്ങളുള്ള വഴികൾ തിരഞ്ഞുപിടിച്ച് ചടുലമായ ചലനങ്ങളിലൂടെ അതിസമർത്ഥമായ മെയ്വഴക്കം കൊണ്ടും തടസ്സങ്ങളെ മറികടന്ന് നിയതമായ രീതിയിലല്ലാതെ ഓടുന്നതായിരുന്നു ആ രീതി. പിന്നീട് ഇത് ആക്രമണമില്ലാത്ത ആയോധന വിദ്യയായി ഫ്രാൻസിൽ വികസിപ്പിക്കപ്പെട്ടു. ഇതിൻ്റെ ചില ചെറിയ ചുവടുകൾ പ്രണവ് തൻ്റെ ആദ്യ സിനിമയായ ഒന്നാമനിൽ തന്നെ കാണിച്ചിരുന്നു. ആദിക്കു വേണ്ടി പാർക്കൂർ കുറേക്കൂടി ആഴത്തിൽ പഠിച്ച് അസാമാന്യമായ വൈഭവത്തോടെ പ്രണവ് അവതരിപ്പിച്ചു. പാർക്കൂറിൻ്റെ ചടുലതയും ജിത്തു ജോസഫിൻ്റെ ദൃശ്യഭാഷയും കൂടി ചേർന്ന ആക്ഷൻ രംഗങ്ങൾ മലയാളത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായി മാറിയത് അങ്ങനെയാണ്. പിരിമുറുക്കമുണ്ടാക്കുന്ന ഒരു സ്റ്റോറി ലൈനും അതിൻ്റെ വളർച്ച രസകരമാക്കുന്ന നാടകീയ മുഹൂർത്തങ്ങളും ആദിയിലുണ്ട്. എങ്കിലും സിനിമയുടെ അടിത്തറ അത്ര കരുത്തുള്ളതല്ല. ഡാഡി ഗിരിജിയുടെ ഓഫ് സ്ക്രീൻ ചരിത്രമുള്ള ജഗപതി ബാബുവിൻ്റെ നാരായണ റെഡ്ഡിയും അയാളുടെ രണ്ട് ബന്ധുക്കളും ഷറഫുദ്ദീൻ്റെ ശരത്തും മേഘനാഥൻ്റെ മണിയണ്ണനും അതിഥി രവിയുടെ അഞ്ജനയുമൊക്കെ പലപ്പോഴും സാങ്കത്യമില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യുന്നുണ്ട്. പ്രണവിൻ്റെ പാട്ടും സംഘടനവും കഴിഞ്ഞാൽ സിനിമയ്ക്ക് മുതൽക്കൂട്ടാകുന്നത് അനുശ്രീയുടെ പ്രകടനവും പശ്ചാത്തല സംഗീതവുമാണ്. സിനിമയുടെ വേഗത്തിനൊത്ത എഡിറ്റിങ്ങും പാർക്കൂർ രംഗങ്ങളിലെ ചടുലമായ ഛായാഗ്രഹണവും കൂടിയാകുമ്പോൾ ഏച്ചുകെട്ടലിലെ അസ്വാരസ്യങ്ങൾക്കപ്പുറം സിനിമ ആസ്വദിക്കാൻ നമുക്ക് കഴിയും.
എന്താ അമ്മയോടുള്ള സ്നേഹം? എന്നിട്ടാണോ നീ രണ്ടു കാലം പോക്കി അമ്മയുടെ മടി കയറ്റി വെച്ചിരിക്കുന്നത്?
എന്റെ റോസി കുട്ടിയല്ലേ.
മോഹൻലാലിന്റെ മകൻ എന്ന ലേബൽ പ്രണവിന് ഉള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു നിഴലും പ്രണവിന്റെ അഭിനയത്തിലില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ കുറുക്കൻ നോട്ടമോ ടി പി ബാലഗോപാലനമ്മയിലെ നിഷ്കളങ്കതയോ പ്രണവിന്റെ കണ്ണിൽ കാണാനില്ല. ശരീരഭാഷയും ചലനങ്ങളും പ്രണവിന് മലയാള സിനിമയിലെ പുതിയ താരോദയമാകാൻ സഹായകമാണ്. എന്നാൽ സൂക്ഷ്മാഭിനയത്തിൽ അങ്ങിങ്ങ് പരിഭ്രമം മുഴച്ചു നിൽക്കുന്നതിനാൽ പ്രണവ് ഒരു പുതുമുഖമാണെന്ന കാര്യം നാം മറക്കില്ല. ഇതൊക്കെയാണെങ്കിലും ആദി തരുന്ന ഒരു ഉറപ്പുണ്ട്. മറ്റൊരു മോഹൻലാലിനെയല്ല, പ്രണവെന്ന മറ്റൊരു നടനെ നമുക്ക് കിട്ടിയിരിക്കുന്നു.
Yeah.